ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ. പ്രധാന വാർത്തകൾ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് മികച്ച പോളിംഗ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്കനുസരിച്ച് 78.27% പോളിംഗ്. കേരളത്തിനൊപ്പം വോട്ടെടുപ്പ് നടത്തിയ അസമിൽ 85.91% പുതുച്ചേരിയിൽ 89.87% പോളിംഗ് രേഖപ്പെടുത്തി. ഇറാൻ സംഘർഷവുമായി ബന്ധപ്പെട്ട വെടിനിർത്തൽ കരാറിന്റെ ഫലപ്രാപ്തിയിൽ യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആശങ്ക പ്രകടിപ്പിച്ചു. ഐപിഎൽ ക്രിക്കറ്റിൽ ലക്നൌ സൂപ്പർ ജയന്റ്സ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ 3 wicketsന് തോൽപ്പിച്ചു. ഇന്ന് ലോക ഹോമിയോപ്പതി ദിനം. വാർത്തകൾ വിശദമായി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് മികച്ച പോളിംഗ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്കനുസരിച്ച് 78.27% പേരാണ് വോട്ട് രേഖപ്പെടുത്തിയത്. സർവീസ് വോട്ടുകളുടെയും തപാൽ വോട്ടുകളുടെയും എണ്ണം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. പല ജില്ലകളിലും 6 മണിക്ക് ശേഷം ക്യൂവിലുണ്ടായിരുന്നവർക്കായി രാത്രി വൈകിയും വോട്ടെടുപ്പ് തുടർന്നു. അവസാന കണക്കുകൾ ലഭ്യമാകുന്നതോടെ പോളിംഗ് ശതമാനം ഇനിയും ഉയർന്നേക്കും. ഡെസ്ക് റിപ്പോർട്ട്.
കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് മികച്ച പോളിംഗ് ശതമാനമാണ് സംസ്ഥാനത്ത് രേഖപ്പെടുത്തിയത്. ജില്ലകളിൽ കോഴിക്കോടാണ് പോളിംഗ് ശതമാനത്തിൽ മുന്നിൽ, 81.36%. പത്തനംതിട്ടയിലാണ് കുറഞ്ഞ പോളിംഗ്, 70.76%. കാസർഗോഡ് 79.11% പേർ വോട്ട് ചെയ്തു. കണ്ണൂരിൽ 78.6%, വയനാട്ടിൽ 78.81% പോളിംഗ് ശതമാനം. മലപ്പുറത്ത് 79.82%, തൃശൂരിൽ 77.11% പോളിംഗ് ഉണ്ടായി. പാലക്കാട് 80.56% പേർ വോട്ട് ചെയ്തപ്പോൾ എറണാകുളത്ത് 79.89% പോളിംഗ് ബൂത്തിലെത്തിയത്. ഇടുക്കിയിൽ 77.15%, ആലപ്പുഴയിൽ 77.39%, കോട്ടയത്ത് 74.77% പോളിംഗ് രേഖപ്പെടുത്തി. കൊല്ലത്ത് 76.29% വോട്ടിംഗ്. തലസ്ഥാനത്ത് 77.04% പേർ വോട്ട് രേഖപ്പെടുത്തി.
നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് പൂർത്തിയായതോടെ ജനവിധി അറിയാൻ 24 ദിവസത്തെ കാത്തിരിപ്പിലാണ് കേരളം. ഭരണമാറ്റമോ ഭരണത്തുടർച്ചയോ എന്നറിയാൻ ഈ സമയവും കടന്നുപോയേ പറ്റൂ. ഈ മാസം അവസാനം വരെ തമിഴ്നാട്ടിലെയും പശ്ചിമബംഗാളിലെയും വോട്ടെടുപ്പ് പൂർത്തിയായ ശേഷം 4 May വോട്ടെണ്ണൽ. വോട്ടിംഗ് ശതമാനത്തിലെ വർധന ഗുണം ചെയ്യുമെന്ന പ്രതീക്ഷയിലാണ് സംസ്ഥാനത്തെ 3 മുന്നണികളും. മറ്റ് സംസ്ഥാനങ്ങളിൽ വോട്ടെടുപ്പ് നടക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ എക്സിറ്റ് പോളുകൾക്ക് ഈ മാസം 29 വരെ വിലക്കുണ്ട്. മണ്ഡലാടിസ്ഥാനത്തിൽ വോട്ടിംഗ് ശതമാനമടക്കം വിലയിരുത്തി രാഷ്ട്രീയ പ്രവണത വിശകലനം ചെയ്യാനൊരുങ്ങുകയാണ് രാഷ്ട്രീയ പാർട്ടികൾ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച പോളിംഗ് രേഖപ്പെടുത്തിയതോടെ ഭരണത്തുടർച്ച ലഭിക്കുമെന്ന പ്രതീക്ഷയാണ് LDF പങ്കുവയ്ക്കുന്നത്. ജയസാധ്യത വിലയിരുത്താൻ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് മറ്റന്നാൾ ചേരും. 80-ലേറെ സീറ്റുകളിലെ വിജയസാധ്യതയാണ് UDF വിലയിരുത്തുന്നത്. UDF തരംഗമുണ്ടായാൽ ഇത് 100 സീറ്റുകൾ കടന്നേക്കാമെന്നും മുന്നണി വിലയിരുത്തുന്നു. വിവാദങ്ങൾ വിലപ്പോവില്ലെന്നും ഉയർന്ന പോളിംഗ് മികച്ച നേട്ടമുണ്ടാക്കുമെന്നാണ് NDA കരുതുന്നത്. സംസ്ഥാനത്ത് തൂക്ക് നിയമസഭ ഉണ്ടാകുമെന്നും BJP നിർണായക ശക്തിയാകുമെന്നും പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ ഇന്നലെ അഭിപ്രായപ്പെട്ടിരുന്നു. സംസ്ഥാനത്ത് സമാധാനപരമായി സമ്മതിദാനാവകാശം വിനിയോഗിച്ച് ജനാധിപത്യ പ്രക്രിയയിൽ പങ്കുചേർന്ന മുഴുവൻ വോട്ടർമാർക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ നന്ദിയും അഭിവാദ്യങ്ങളും അർപ്പിച്ചു. ചുരുങ്ങിയ പ്രചാരണ സമയത്ത് കടുത്ത വേനൽച്ചൂടനെ അവഗണിച്ച് അക്ഷീണം പ്രവർത്തിച്ച രാഷ്ട്രീയ പ്രവർത്തകരുടെ ആവേശം എടുത്തു പറയേണ്ടതാണെന്ന് അദ്ദേഹം സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. ഉയർന്ന പോളിംഗ് ശതമാനം കേരളത്തിന്റെ ജനാധിപത്യ ബോധത്തിന്റെയും പ്രതിബദ്ധതയുടെയും നേർക്കാഴ്ചയാണെന്നും മുഖ്യമന്ത്രി വിലയിരുത്തി. തൃശൂർ കൂർക്കഞ്ചേരിയിൽ വോട്ട് ചെയ്യാൻ കൈക്കുഞ്ഞുമായി എത്തിയ യുവതിയെ മണിക്കൂറുകളോളം തടഞ്ഞുവച്ച പ്രിസൈഡിംഗ് ഓഫീസറുടെ നടപടിയിൽ സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. ജില്ലാ കളക്ടറോട് കമ്മീഷൻ വിശദീകരണം ആവശ്യപ്പെട്ടു. തൃശൂർ കണ്ണംകുളക്കര സ്വദേശി അക്ഷയയ്ക്കാണ് 4.5 മണിക്കൂറോളം നീണ്ട കാത്തിരിപ്പിനൊടുവിൽ സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ ഇടപെടലിനെ തുടർന്ന് വോട്ട് ചെയ്യാൻ പ്രിസൈഡിംഗ് ഓഫീസർ അനുമതി നൽകിയത്. ഇടതുകൈയിലെ ചൂണ്ടുവിരലിൽ മുറിവായതുകൊണ്ട് മഷി പതിപ്പിക്കാനാവില്ല എന്ന കാരണം ഉന്നയിച്ചാണ് യുവതിക്ക് വോട്ട് ചെയ്യാൻ അവസരം നൽകാതിരുന്നത്. തെരഞ്ഞെടുപ്പിനിടെ കണ്ണൂർ ജില്ലയിൽ ചിലയിടങ്ങളിൽ സംഘർഷമുണ്ടായി. മുഴക്കുന്നിൽ UDF വനിതാ ബൂത്ത് ഏജന്റിന്റെ ശരീരത്തിൽ നായ്ക്കുറിനപ്പൊടി വിതറി. മലപ്പുറത്ത് 2 കോൺഗ്രസ് പ്രവർത്തകർക്ക് മർദ്ദനമേറ്റു. മുല്ലക്കുടിയിൽ വോട്ടിംഗ് കഴിഞ്ഞ് മടങ്ങിയ LDF ബൂത്ത് ഏജന്റിന് നേരെ ആക്രമമുണ്ടായി. കേരളം, അസം, പുതുച്ചേരി എന്നിവിടങ്ങളിലെ നിയമസഭാ പൊതു തെരഞ്ഞെടുപ്പുകളുടെയും 3 സംസ്ഥാനങ്ങളിലെ 4 നിയമസഭാ മണ്ഡലങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പുകളുടെയും വോട്ടെടുപ്പ് പൊതുവെ സമാധാനപരമായിരുന്നുവെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. അസമിലും പുതുച്ചേരിയിലുമാണ് ഉയർന്ന പോളിംഗ്. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
അസമിൽ 85.91% പോളിംഗ്. അവിടുത്തെ അവസാന 4 നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെ ഏറ്റവും ഉയർന്ന പോളിംഗ് ശതമാനമാണിത്. പുതുച്ചേരിയിൽ 89.87% പേർ വോട്ട് ചെയ്തു. 1964 ആദ്യ തെരഞ്ഞെടുപ്പ് മുതൽ രേഖപ്പെടുത്തിയതിൽ ഏറ്റവും ഉയർന്ന വോട്ടിംഗ് ശതമാനമാണിത്. സർവീസ് വോട്ടുകളും തപാൽ വോട്ടുകളും ചേർക്കുന്നതോടെ ഇത് 91% കടക്കുമെന്നാണ് വിലയിരുത്തൽ. അസം, കേരളം, പുതുച്ചേരി എന്നിവിടങ്ങളിൽ ആദ്യമായി മുഴുവൻ പോളിംഗ് സ്റ്റേഷനിലും തത്സമയ വെബ്കാസ്റ്റിംഗ് ഏർപ്പെടുത്തിയ വോട്ടെടുപ്പായിരുന്നു ഇത്. അന്താരാഷ്ട്ര തെരഞ്ഞെടുപ്പ് സന്ദർശക പരിപാടിയുടെ ഭാഗമായി 22 രാജ്യങ്ങളിലെ 38 പ്രതിനിധികൾ വോട്ടെടുപ്പ് നടപടികൾ വീക്ഷിച്ചുവെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസ്താവനയിൽ അറിയിച്ചു. ഇവിഎം ബാലറ്റ് പേപ്പറുകളിൽ സ്ഥാനാർത്ഥികളുടെ എളുപ്പം തിരിച്ചറിയാനാവുന്ന കളർ ചിത്രങ്ങൾ, മൊബൈൽ സൂക്ഷിപ്പ് സൌകര്യം, എളുപ്പത്തിൽ വായിക്കാനാവുന്ന വിധം പുതുതായി രൂപകൽപ്പന ചെയ്ത വോട്ടർ ഇൻഫർമേഷൻ സ്ലിപ്പുകൾ, ഓരോ പോളിംഗ് സ്റ്റേഷനിലും 1200 വോട്ടർമാരുടെ പരിധി എന്നിങ്ങനെ നിരവധി പുതിയ വോട്ടർ സൌഹൃദ സംരംഭങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഉറപ്പാക്കിയിരുന്നു.
അംബേദ്കർ ജയന്തി പ്രമാണിച്ച് കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനങ്ങൾക്കും ഓഫീസുകൾക്കും ഈ മാസം 14 അവധി അനുവദിച്ചു. ഇത് സംബന്ധിച്ച ഉത്തരവ് കേന്ദ്ര പേഴ്സണൽ മന്ത്രാലയം പുറത്തിറക്കി. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഇറാൻ സംഘർഷവുമായി ബന്ധപ്പെട്ട വെടിനിർത്തൽ കരാറിന്റെ ഫലപ്രാപ്തിയിൽ യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആശങ്ക പ്രകടിപ്പിച്ചു. ഹോർമസ് കടലോടുകളുടെ കപ്പലുകളുടെയും പെട്രോളിയം ടാങ്കറുകളുടെയും ഗതാഗതം ഉറപ്പാക്കുമെന്ന വ്യവസ്ഥയിൽ നിന്ന് ഇറാൻ പിന്നോട്ട് പോവുകയാണെന്ന് സാമൂഹ്യമാധ്യമക്കുറിപ്പിൽ ട്രംപ് കുറ്റപ്പെടുത്തി. എണ്ണ ടാങ്കറുകളിൽ നിന്ന് ഇറാൻ കടത്തുകൂലി ഈടാക്കുന്നുവെന്ന റിപ്പോർട്ടുകളിലും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. സംഘർഷത്തിനിടെ ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ലെബനനുമായി നേരിട്ട് ചർച്ച നടത്താൻ സന്നദ്ധത അറിയിച്ചു. ഇറാൻ പിന്തുണയ്ക്കുന്ന ഹിസ്ബുള്ളയെ നിരായുധമാക്കുകയാണ് ചർച്ചയുടെ ലക്ഷ്യം. എന്നാൽ ഹിസ്ബുള്ളയ്ക്കെതിരെ വെടിനിർത്തൽ പ്രഖ്യാപിക്കില്ലെന്ന് നെതന്യാഹു വ്യക്തമാക്കി. അടുത്തയാഴ്ച വാഷിംഗ്ടണിലായിരിക്കും ഇസ്രായേൽ ലെബനൻ ചർച്ച. ഓർത്തഡോക്സ് ഈസ്റ്റർ ദിനത്തോടനുബന്ധിച്ച് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഉക്രൈനുമായി 32 മണിക്കൂർ വെടിനിർത്തൽ പ്രഖ്യാപിച്ചു. ഉക്രൈൻ പ്രസിഡന്റ് വളോഡിമിർ സെലൻസ്കി ഈ ദിനത്തിൽ ഏറ്റുമുട്ടൽ നിർത്തിവെക്കണമെന്ന ആവശ്യം മുന്നോട്ട് വച്ചിരുന്നു. ഐപിഎൽ ക്രിക്കറ്റിൽ അവസാന പന്തുവരെ നീണ്ട ആവശ്യത്തിനൊടുവിൽ ലക്നൌ സൂപ്പർ ജയന്റ്സ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ 3 വിക്കറ്റിന് തോൽപ്പിച്ചു. കൊൽക്കത്ത ഈഡൻ ഗാർഡൻസിലായിരുന്നു മത്സരം. ഇന്ന് രാജസ്ഥാൻ റോയൽസ് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ ഗോഹട്ടിയിൽ നേരിടും. വൈകിട്ട് 7:30 മത്സരം. ഐഎസ്എൽ ഫുട്ബോളിൽ ഇന്ന് ഗോവ ഒഡീഷയെ നേരിടും. വൈകിട്ട് 7:30 ഗോവയിലാണ് മത്സരം. ഇന്നലെ ജംഷഡ്പൂർ എഫ് സിയും മുംബൈ സിറ്റി എഫ് സിയും സമനിലയിൽ പിരിഞ്ഞു. തിരുവനന്തപുരത്ത് സ്വകാര്യ ആശുപത്രിയിൽ മസ്തിഷ്ക മരണം സംഭവിച്ച ജയി ജയകുമാറിന്റെ ഹൃദയവും വൃക്കകളും കരളും നേത്രപടലവും ഇനി 5 പേരുടെ ജീവിതത്തിന് പുതുവെളിച്ചം നൽകും. എറണാകുളത്ത് സ്വകാര്യ ആശുപത്രിയിൽ കഴിയുന്ന 14-കാരിക്കാണ് ഹൃദയം ദാനം ചെയ്തത്. തിരുവനന്തപുരത്ത് നിന്ന് ആഭ്യന്തരവകുപ്പിന്റെ ഹെലികോപ്റ്ററിലാണ് ഹൃദയം കൊച്ചിയിലെത്തിച്ചത്. ഒരു പേർക്ക് വൈകിട്ട് വന്ദേഭാരത് എക്സ്പ്രസിൽ കോഴിക്കോട്ട് എത്തിച്ച് മെഡിക്കൽ കോളേജിലെ രോഗിയിൽ മാറ്റിവച്ചു. കഴക്കൂട്ടം ടെക്നോപാർക്ക് ജീവനക്കാരിയായിരുന്ന ജെയിയുടെ മസ്തിഷ്ക മരണം ഈ മാസം 4 സ്ഥിരീകരിച്ചത്. തുടർന്ന് കുടുംബാംഗങ്ങൾ അവയവദാനത്തിന് സന്നദ്ധരാകുകയായിരുന്നു. കണ്ണൂർ മട്ടന്നൂരിനടുത്ത് കാര പുതിയടത്ത് മടപ്പുര മുത്തപ്പൻ ക്ഷേത്രോത്സവത്തിലെ പ്രസാദ സദ്യയിൽ നിന്നുണ്ടായ വിഷബാധയെ തുടർന്ന് ചികിത്സയിൽ കഴിഞ്ഞിരുന്നയാൾ മരിച്ചു. കാര പേരാവൂരിലെ പൂവത്തുംകണ്ടി വിജയനാണ് മരിച്ചത്. 300+ പേരാണ് വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടിയത്. മേടം വിഷു പൂജകൾക്കായി ശബരിമലയിൽ വൈകിട്ട് 5 നട തുറക്കും. വിഷുദിനത്തിൽ പുലർച്ചെ വിഷുക്കണി ദർശനവും വിഷുക്കൈനീട്ടവും ഉണ്ടായിരിക്കും. ഇന്ന് ലോക ഹോമിയോപ്പതി ദിനം. ഈ ചികിത്സാരീതിയുടെ ഉപജ്ഞാതാവ് ഡോക്ടർ സാമുവൽ ഹനുമാന്റെ ജന്മദിനമാണ് ഹോമിയോ ദിനമായി ആചരിക്കുന്നത്. ചികിത്സാ സമ്പ്രദായത്തിൽ ഹോമിയോപ്പതിയുടെ സംഭാവനകളും ഹോളിസ്റ്റിക് ആരോഗ്യ പരിരക്ഷയും സംബന്ധിച്ച അവബോധം വർദ്ധിപ്പിക്കാനാണ് ദിനാചരണം. ആയുഷ് മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ ഡൽഹിയിൽ 2 ദിവസത്തെ സംവാദ ഫോറം ദിനാചരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുണ്ട്. ലൈംഗികാതിക്രമ കേസിൽ സംവിധായകൻ രഞ്ജിത്തിന്റെ ജാമ്യാപേക്ഷയിൽ ഇന്ന് എറണാകുളം ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി വിധി പറഞ്ഞേക്കും. നിലവിൽ എറണാകുളം സബ് ജയിലിൽ റിമാൻഡിലാണ് രഞ്ജിത്ത്. ബീഹാർ മുൻ മുഖ്യമന്ത്രി നിതീഷ് കുമാർ ഇന്ന് രാജ്യസഭാംഗമായി സത്യപ്രതിജ്ഞ ചെയ്യും. ചടങ്ങിനുശേഷം ഡൽഹിയിൽ മുതിർന്ന ബിജെപി നേതാക്കളുമായി നിതീഷ് കുമാർ കൂടിക്കാഴ്ച നടത്തും. ദേശീയ പട്ടികവർഗ ധനകാര്യ വികസന കോർപ്പറേഷന്റെ 25th സ്ഥാപക ദിനം ഇന്ന് ന്യൂഡൽഹിയിൽ ആഘോഷിക്കും. കേന്ദ്രമന്ത്രി ജോ ലോറം, സഹമന്ത്രി ദുർഗാദാസ് ഉയികെ എന്നിവർ പങ്കെടുക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് മികച്ച പോളിംഗ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്കനുസരിച്ച് 78.27% പോളിംഗ്. കേരളത്തോടൊപ്പം വോട്ടെടുപ്പ് നടത്തിയ അസമിൽ 85.91%, പുതുച്ചേരിയിൽ 89.87% പോളിംഗ് രേഖപ്പെടുത്തി. ഇറാൻ സംഘർഷവുമായി ബന്ധപ്പെട്ട വെടിനിർത്തൽ കരാറിന്റെ ഫലപ്രാപ്തിയിൽ യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആശങ്ക പ്രകടിപ്പിച്ചു. ഐപിഎൽ ക്രിക്കറ്റിൽ ലക്നൌ സൂപ്പർ ജയന്റ്സ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ 3 വിക്കറ്റിന് തോൽപ്പിച്ചു. ഇന്ന് ലോക ഹോമിയോപ്പതി ദിനം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.